2022 മാർച്ച് 25 വെള്ളിയാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. യോഗിയുടെ രാജയോഗം. പ്രത്യേക ലേഖകൻ കെ പി രാജീവൻ എഴുതുന്നു, കമ്മ്യൂണിസത്തിൽ നിന്ന് കാവിയിലേക്കൊരു രാഷ്ട്രീയ കായപ്രവേശം. യു പി മുഖ്യമന്ത്രിയായി ഇന്ന് രണ്ടാം വട്ടം ചുമതലയേൽക്കുന്ന യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ തുടക്കം ഇടതു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയിലൂടെയായിരുന്നു. അന്നത്തെ പേര് അജയ് സിംഗ് ബിഷ്ട്. ഇടതോരം ചാഞ്ഞു നടക്കാൻ ഉപദേശിച്ചത് ഒരു ബന്ധുവാണ്. വിപ്ലവം ലഹരി പോലെ മത്തുപിടിപ്പിക്കുന്ന പ്രായം. അജയ് സിംഗ് ബിഷ്ടിന് പക്ഷേ വൈകാതെ ഒരു കാര്യം മനസ്സിലായി, ഇടതുപക്ഷ ആശയങ്ങളുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകാനാവില്ല. പിന്നെ എ ബി വി പിയിലേക്ക്. ബാക്കിയെല്ലാം ചരിത്രം. 1972 ജൂൺ 5 ഉത്തരാഖണ്ഡിലെ പൌരി ഗർവാൾ ജില്ലയിൽ പഞ്ചൂരിലെ രജപുത്ര കുടുംബത്തിൽ ജനനം. പൌരിയിലും ഋഷികേശിലും സ്കൂൾ വിദ്യാഭ്യാസം. ഹേമവതി നന്ദൻ ബഹുഗുണ സർവകലാശാലയിൽ നിന്ന് 1992 ഗണിതശാസ്ത്രത്തിൽ ബിരുദം. വീട്ടുകാർ ഇട്ട പേര് മാറ്റിയത് ഗോരഖ്പൂർ മഠാധിപതിയായി ചുമതലയേറ്റപ്പോൾ. അതുമാത്രമല്ല, യോഗി ആദിത്യനാഥ് പിന്നീട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായതും അധികമാരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവ്. കോളേജ് പഠനം കഴിഞ്ഞ് സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ യോഗി തന്നെ കരുതിയിരിക്കില്ല അധികാര രാഷ്ട്രീയത്തിലെ ഉന്നത സ്ഥാനലബ്ധി. മുഖ്യമന്ത്രിയായ മഠാധിപതി പ്രമോദ് റാവത്ത് എന്നൊരു എ ബി വി പി പ്രവർത്തകന്റെ കൈപിടിച്ചായിരുന്നു കാവി രാഷ്ട്രീയത്തിലേക്ക് ആദിത്യനാഥിന്റെ കടന്നുവരവ്. ശാന്തനു ഗുപ്തയുടെ ദി മോങ്ക് ഹൂ ബിക്കം ചീഫ് മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ യോഗിയുടെ പരിണാമകഥയുടെ പൂർണ്ണ ചിത്രമുണ്ട്. ഇതേ കാലത്തുതന്നെ രാമജന്മഭൂമി പ്രസ്ഥാനവുമായും യോഗി ബന്ധപ്പെട്ടു. ഗോരഖ്പൂർ മഠത്തിലെ മഹന്ത് അവൈദ്യനാഥിൽ നിന്നായിരുന്നു സന്യാസദീക്ഷ. അങ്ങനെ യോഗി ആദിത്യനാഥ് രൂപപ്പെട്ടു. 1996 മഹന്ത് അവൈദ്യനാഥ് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പ്രചാരണ ചുമതല യോഗിക്ക്. 1998 സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് അവൈദ്യനാഥ് വിരമിച്ചപ്പോൾ അനന്തരഗാമിയായി പ്രഖ്യാപിച്ചത് ആദിത്യനാഥിനെ ആയിരുന്നു. ഗോരഖ്പൂർ മഠാധിപതിയായി ചുമതലയേറ്റ യോഗി 1998 ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്റെ ഗുരുവിനെ പിന്തുടർന്ന് 26 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ലോക്സഭയിലെത്തി. തുടർന്ന് 5 തുടർച്ചയായി ഗോരഖ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 ഹിന്ദു യുവവാഹിനിക്ക് രൂപം നൽകി. ഗോരക്ഷാ പ്രവർത്തനങ്ങൾ, ലവ് ജിഹാദിനെതിരായ നീക്കങ്ങൾ. കാവി രാഷ്ട്രീയത്തിൽ യോഗി കൂടുതൽ ശ്രദ്ധേയനായി. 2005 ഖർവാപ്പസി എന്ന പേരിൽ മതം മാറിയ ഹിന്ദുക്കളെ തിരികെ കൊണ്ടുവരുന്ന പദ്ധതിക്ക് രൂപം നൽകി. ആദ്യം അപ്രിയൻ, ഇന്ന് പ്രിയങ്കരൻ. തുടർച്ചയായി ലോക്സഭാംഗമായപ്പോഴും വാജ്പേയി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ യോഗിക്ക് ഇടം കിട്ടിയിരുന്നില്ല. 2002 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ നിർദ്ദേശിച്ചവരെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹിന്ദു മഹാസഭാ സ്ഥാനാർത്ഥികളെ നിർത്തി. അന്നത്തെ ക്യാബിനറ്റ് മന്ത്രി ശിവപ്രതാപ് ശുക്ല ഉൾപ്പെടെ 8 ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയ പാരമ്പര്യവുമുണ്ട് യോഗിക്ക്. 2006 ലക്നൌവിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുന്ന ദിവസം അതേ ദിവസം ഗോരഖ്പൂരിൽ വിരാട് ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിച്ച് നേതൃത്വത്തെ യോഗി വെല്ലുവിളിച്ചിട്ടുണ്ട്. 2010 മാർച്ചിൽ വനിതാ സംവരണ ബിൽ അവതരണ വേളയിൽ പാർട്ടി വിപ്പ് പാലിക്കാത്ത ബി ജെ പി എം പി ആയിരുന്നു യോഗി ആദിത്യനാഥ്. 2017 യു പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യ 2 പ്രചാരണങ്ങളിലും താരപ്രചാരകരുടെ പട്ടികയിൽ യോഗി ഇടം പിടിച്ചിരുന്നില്ല. വിശ്രമിക്കാത്ത സന്യാസി. തുടർച്ചയായി കേന്ദ്രഭരണം നിലനിർത്താൻ ഈ ഹിന്ദു സന്യാസിയുടെ പങ്ക് തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും തിരിച്ചറിഞ്ഞു. ഒടുവിൽ 2017 മുഖ്യമന്ത്രി. ഇപ്പോൾ 2 യു പിയുടെ മുഖ്യമന്ത്രി കസേരയിൽ. യോഗയിലും ആത്മീയതയിലും വല്ലാത്ത അഭിനിവേശമാണ് യോഗിക്ക്. ഹിന്ദുത്വ പ്രതിച്ഛായയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത യോഗി 2007 ഖോരഖ്പൂർ കലാപത്തിൽ പ്രതിയായി. 30 കസ്റ്റഡിയിലെടുത്ത യോഗിയെ 1 അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ 5 എടുത്തു. വഴിനീള റോഡ് തടഞ്ഞ ജനക്കൂട്ടം പ്രതിഷേധവുമായി സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കേണ്ടിയും വന്നു. അപ്പോഴേക്കും മുംബൈ ഗോരഖ്പൂർ ഗോദാൻ എക്സ്പ്രസിന്റെ 2 ജനക്കൂട്ടം കത്തിച്ചു കഴിഞ്ഞിരുന്നു. ചെയ്യുന്ന ഏത് ജോലിയിലും പൂർണമായി ആകൃഷ്ടനാകുന്ന യോഗി 2020 ഏപ്രിൽ 30 പിതാവിന്റെ മരണവിവരമറിയുമ്പോൾ ഒരു കോവിഡ് അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. 45 കഴിഞ്ഞ് യോഗം പൂർത്തിയാക്കിയ ശേഷമേ യോഗി എഴുന്നേറ്റുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനായി പിറ്റേന്നത്തെ അന്ത്യകർമ്മങ്ങൾ സമ്മേളനങ്ങളിലും യോഗി പങ്കെടുത്തില്ല. യോഗിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് ഉദാഹരണമാണ് പൌരത്വ സമരങ്ങളിൽ പൊതുമുതൽ നശിപ്പിച്ചവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ സർക്കാർ നടപടി. സുപ്രീംകോടതി ആ നടപടി റദ്ദാക്കിയപ്പോൾ അതിനായി പ്രത്യേക നിയമമുണ്ടാക്കുകയാണ് യോഗി ആദിത്യനാഥ്. പകരക്കാരനാകാൻ പ്രത്യേകിച്ച് മാനദണ്ഡമില്ലാത്ത പാർട്ടിയാണ് ബിജെപി. എൽ കെ അദ്വാനിയും രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ഊഴം കാത്തിരിക്കുമ്പോഴായിരുന്നു നരേന്ദ്രമോദിയുടെ അരങ്ങേറ്റം. 2024 പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും 2029 ഈ സന്യാസി മോദിയുടെ പകരക്കാരനായി എത്തുമോയെന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രവചിക്കാനാവില്ല. യോഗി സർക്കാരിന്റെ നേട്ടങ്ങൾ: രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണവും ഭരണകൂടത്തിലെ രാഷ്ട്രീയവൽക്കരണവും ഒഴിവാക്കി. ക്രമസമാധാന പാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ. 1,66,00,000 വനിതകൾക്ക് പാചകവാതക കണക്ഷൻ. 2,62,000 കുടുംബങ്ങൾക്ക് ശൌചാലയങ്ങൾ. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിലൂടെ 40,00,000 സ്ത്രീകൾക്ക് നേട്ടം. 1.41 കോടി വീടുകളിൽ വൈദ്യുതി. ഗരീബ് കല്യാൺ യോജനയിലൂടെ സൌജന്യ റേഷനും പരിപ്പും ഭക്ഷ്യ എണ്ണയും. 8.80 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് സ്വർണനിധി യോജനയ്ക്ക് കീഴിൽ വായ്പ നൽകി. 86,00,000 കർഷകരുടെ 35,000 കോടി രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളി. 435,00,000 മെട്രിക് ടൺ വളവും 80,000 കോടി രൂപയും കർഷകർക്ക് നേരിട്ട് നൽകി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി 2.84 കോടി കർഷകർക്ക് 32,000 കോടി. 25,60,000 കർഷകർക്ക് 2,200 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. 10 പുതിയ അന്താരാഷ്ട്ര സർവകലാശാലകൾ. 51 പുതിയ കോളേജുകൾ. പെൺകുട്ടികൾക്കായി 751 കസ്തൂർബ വിദ്യാലയങ്ങൾ. 5 എക്സ്പ്രസ് വേകളും 8 വിമാനത്താവളങ്ങളും.